Namah Shivaya. Dear listeners of shivam.org, now we are listening to Taittiri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
യോവേദവിഹിതം ഗുഹായം പരമേ വ്യോമൻ. അടുത്ത ആ ഭാഗമാണ് വ്യാഖ്യാനിക്കുന്നത്. യഥാവ്യാഖ്യാതം ബ്രഹ്മ യോവേദവിജാനാതി വിഹിതം ഗുഹായം സ്ഥിതം ഗുഹായം. യഥാവ്യാഖ്യാതം ബ്രഹ്മ, ബ്രഹ്മത്തെ ശരി തന്നെ വ്യാഖ്യാനിച്ചു. സത്യജ്ഞാനം അനന്തം എന്നിങ്ങനെ വ്യാഖ്യാനിച്ചു. അത് ബ്രഹ്മത്തിന്റെ വ്യാഖ്യാനമാണ്. അങ്ങനെ ശ്രുതി വ്യാഖ്യാനിച്ചതായ ആ ബ്രഹ്മം, ശ്രുതി വ്യക്തമാക്കിയതായ ബ്രഹ്മം, അതിനെ യോഗേത വിജാനാതി, അതിനാരാണോ അറിയുന്നത്. സത്യജ്ഞാന ആനന്ദ രൂപത്തിലുള്ള ആ തത്വത്തെ അറിയുന്നത് ഇതിനെ നിഹിതം സ്ഥിതം ഗുഹായ, ഗുഹാസ്ഥിതനായി ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നതിനായി ആരാണോ അറിയുന്നത്. എന്താണ് ഗുഹ പറയുന്നത്? ഗുഹത്തെഹി സംവരണാർത്ഥ അസ്യാംജ്ഞാതൃപദാർത്ഥ ഇതി ഗുഹാബുദ്ധി. ഗുഹദേഹ സംവരണാർത്ഥ്യ, ഗുഹധാതുവിന്റെ അർത്ഥം ഒളിക്കുക, പൊതിയുക, മറയ്ക്കുക എന്നൊക്കെയാണ് സംവരണി. അതൊന്നാണ് ഗുഹ, മറ്റുള്ളതിനെ മറയ്ക്കുന്നത്, ഒളിഞ്ഞിരിക്കാൻ ഉള്ള ഇടം. നമ്മൾ ഗുഹദേഹി ഗുഹധാതു, ഗുഹദേഹി എന്ന് വെച്ചാൽ ഗുഹധാതു. ആ ധാതു സംവരണാർത്ഥസ്യ, സംവരണാർത്ഥത്തിലുള്ളത്. ആ ധാതുവിന്റെ രൂപമാണ് ഗുഹ എന്നാണ്. ഗുഹ എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? നിഗൂഢ അസ്യാം ജ്ഞാന ജ്ഞാതൃപദാർത്ഥ അസ്യാം, ഈ ഗുഹയിൽ ജ്ഞാനം ജ്ഞേയം ജ്ഞാതാവ് ഇവ മൂന്നും നിഗൂഢമായിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇവയെ ഇതാവരണം ചെയ്തിരിക്കുന്നു. അങ്ങനെ ആവരണം ചെയ്യുന്ന ഏതോ ഇതി ഗുഹ, അതാണ് ഗുഹ. അപ്പോൾ ഇവിടെ എന്തായി ഗുഹ? ബുദ്ധി. ഗുഹ എന്നുള്ളതിലൂടെ ഭാഷകാരനാർത്ഥം പറയുന്നത് ബുദ്ധി. എന്തുകൊണ്ട്? അത് ജ്ഞാനജ്ഞേയജ്ഞാതൃപദാർത്ഥങ്ങളെ, ജ്ഞാനജ്ഞേയ പദാർത്ഥം എന്ന് പറയുമ്പോൾ പ്രാപഞ്ചികമായ സർവവും, പ്രാപഞ്ചികമായ സർവവും തെയും തന്നെ അത് ഒളിപ്പിച്ചിരിക്കുന്നു. പ്രപഞ്ചം മുഴുവനും അതിനെ ആശ്രയിച്ച് പ്രകാശിക്കുന്നു. അപ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത് ഏതോ അതാണ് ബുദ്ധി എന്ന്. മാതാവായി പ്രകാശിക്കുന്നു പ്രപഞ്ചം, അത് തന്നെ ജ്ഞാനമായും ജ്ഞാനമായും പ്രകാശിക്കും. അതിന് വെളിപ്പെടാൻ ബുദ്ധിയല്ലാതെ വേറെ സ്ഥലമില്ല. അതുകൊണ്ട് അതിനെ വെളിപ്പെടുത്തുന്ന ഇടം എന്നുള്ള തല രീതിയിൽ ബുദ്ധിക്ക് ഗുഹ എന്നർത്ഥമാണ്. ബ്രഹ്മയോവേദ നിഹിതം ഗുഹായ, എന്തായി? ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവനായി, ബുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നവനായി ആരാണോ ബ്രഹ്മത്തെ അറിയുന്നത്. അതിനർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്. ഇനി ഗുഹ എന്നുള്ളതിന് കൊണ്ട് ബുദ്ധിയെ നമ്മൾ ഗ്രഹിക്കുന്നത് എന്തുകൊണ്ട്? വേറെ ഈ സമയം വരുന്നു ഗൂഢ അസ്യാം ഭോഗ അപവർഗ പുരുഷാർത്ഥം. അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പുരുഷാർത്ഥം എന്ന് പറയുന്ന രണ്ടാണ്, ഒന്ന് ഭോഗം മറ്റൊന്ന് അപവർഗം. ഭോഗം ലൗകികമായ സുഖ ദുഃഖാനുഭവങ്ങൾ, സുഖമായാലും ദുഃഖമായാലും അനുഭവങ്ങളെല്ലാം ഭോഗമാണ്. മറ്റൊന്ന് അപവർഗം, ഈ ഭോഗത്തിൽ നിന്നുള്ള മോചനം, സുഖ ദുഃഖാനുഭവങ്ങളിൽ നിന്നുള്ള മോചനം അപവർഗം. ഇത് രണ്ടാണ് പുരുഷാർത്ഥം, രണ്ടേ രണ്ട് പുരുഷാർത്ഥമാണ്. ധർമ്മാർത്ഥം കാമം എന്നെല്ലാം പറയുന്നതിന് ഭോഗത്തിൽപ്പെടും മൂന്ന്, മോക്ഷം എന്ന് പറയുന്ന അപവർഗം. അതുകൊണ്ട് പുരുഷാർത്ഥത്തെ ഇവിടെ രണ്ടായി പറയുന്നു, രണ്ടേ ഉള്ളൂ. അതിനെ വിശദീകരിച്ചാണ് നാലായി പറയുന്നത്. ആ പുരുഷാർത്ഥങ്ങൾ അവ രണ്ടും ഗൂഢമായിരിക്കുന്നത് ഏതൊന്നിലാണ്, ഏതൊന്നിലൂടെയാണ് അത് വെളിപ്പെടുന്നത് എന്നറിയാം. അതിൽ ഒളിഞ്ഞിരുന്ന് അതിൽ നിന്ന് വെളിപ്പെടുന്നു. സർവം ബുദ്ധി ആശ്രയിച്ച് നോക്കും, ബന്ധവും മോക്ഷവും. അതാണ് സാധനം പറയുന്നത്, മനസ്സാണ് ബന്ധമോക്ഷങ്ങൾക്ക് കാരണം. മനസ്സിനെ ആശ്രയിച്ച് ബന്ധമോക്ഷങ്ങൾ നിൽക്കുന്നു, അതിനാണ് ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ ബന്ധമോക്ഷങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നു. ഏതെന്നാണ് ആ ബന്ധമോക്ഷങ്ങളെ വെളിപ്പെടുത്തുന്നത്? ജീവന്, അത് ബുദ്ധി. അങ്ങനെയുള്ള ബുദ്ധിയിൽ തസ്യം പരമേ പ്രതിഷ്ഠി വ്യോമിനി ഗുഹായാം പരമേ പ്രതിഷ്ഠയെ വ്യോമിനി ആകാശി അവ്യാകൃതാക്ഷി നിഹിതം ഗുഹായാം എന്ന് പറഞ്ഞിട്ട് പരമേ വ്യോമൻ എന്നിവിടെ പറഞ്ഞു. ഗുഹായാം എന്ന് പറയുന്നു സപ്തമി, വ്യോമൻ എന്ന് പറയുന്നു സപ്തമി, സപ്തമിന് വ്യോമിനി എന്ന് പറയുന്നു. പക്ഷെ വേദമായതുകൊണ്ട് സപ്തമി വിഭക്തി ലോപിച്ചു, ലോപിച്ചിട്ട് വ്യോമൻ എന്നുപോയി. അതാണ് വ്യോമൻ ഭാഷകാരം പറയും വ്യോമിനി. വ്യോമ എന്ന് പറയുന്നത് ആകാശം. ഇവിടെ എന്താണ് അവ്യാകൃതാക്ഷി, അവ്യാകൃതം എന്ന ആകാശം. ഇതവിടെ ആകാശം ഈ ഭൂതാകാശമല്ല, അവ്യാകൃതമായ ആകാശം മായാ തത്വം, അത് തന്നെ അവ്യാകൃത ആകാശം. അപ്പൊ ഇവിടെ രണ്ടു തരത്തിൽ ഭാഷകാരം വ്യാഖ്യാനിക്കും. ഒന്ന് നിഹിതം ഗുഹായാം ബ്രഹ്മം, ബുദ്ധിയിൽ നിഹിതമാണ്, അങ്ങനെ ബുദ്ധിയിൽ നിഹിതമായിരിക്കുന്ന ബ്രഹ്മം പരമേ വ്യോമിനി, ആ മായാതത്വത്തിൽ നിഹിതമായിരിക്കുന്നു. അങ്ങനെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കും. പരമടത്തും രണ്ടു തരത്തിലാണ് സപ്തമി അന്വയിക്കുന്നത്. ഇതിനെ വ്യതികരണ സപ്തമി എന്ന് പറയും, അഭേദമായിട്ടുണ്ട്. ആ ബുദ്ധിഗുഹയിൽ നിഹിതമായിരിക്കുന്ന ആ ബ്രഹ്മം, അത് അവ്യാകൃത തത്വത്തിൽ നിഹിതമായിരിക്കുന്നു എന്ന് പറയുന്നത് രണ്ടു ഒന്നല്ല. ഗുഹ എന്ന് പറയുന്ന വേറെയായി, പരമേ വ്യോമിനി ആ പരമാകാശം അവ്യാകൃതം അത് വേറെ, രണ്ട് രണ്ടാണ്. സാധനഗതിയിൽ അങ്ങനെ പദങ്ങൾ വരുമ്പോൾ അഭേദമായിട്ട് അന്വയിക്കുന്നു, മറിച്ചുമാകാം. ആ രീതിയിൽ ആദ്യം വ്യാഖ്യാനിക്കുന്നു, അതിന്റെ അർത്ഥം അങ്ങനെ വരും. തത്വത്തിൽ അതും ശരിയാണ്. എന്താണ് ബുദ്ധിയാകുന്ന ഗുഹയിൽ സ്ഥിതനായിരിക്കുന്ന ബ്രഹ്മം, അത് ആ മായാതത്വത്തിൽ അവ്യാകൃത ആകാശത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അത് പരമകാരണമായിരിക്കുന്നു അവ്യാകൃതം, അതിൽ നിന്നാണ് സർവ സൃഷ്ടിയും ആരംഭിക്കുന്നത്. ആ അവ്യാകൃത തത്വം മായാതത്വം ഉപാധിയായിരിക്കുന്നതാണ് ഈശ്വരൻ, കാര്യബ്രഹ്മം, ഹിരണ്യഗർഭൻ, ഇങ്ങനെയെല്ലാം പറയുന്നു. ബുദ്ധി അതുപാധിയായിരിക്കുന്നതാണ് ജീവൻ, ബുദ്ധി അതിന് ഉപാധിയിട്ടിരിക്കുന്നു. അതുതന്നെ മായാതത്വം എന്ന ഉപാധിയിൽ ഇരിക്കുന്നു. രണ്ടിടത്ത് ഒരു തത്വം തന്നെയാണ് ഇരിക്കുന്നു. ഇതെല്ലാം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. നിഹിതം ഗുഹായാം പരമേ വ്യോമേ തദ്ധി പരമം വ്യോമ ഏതസ്മിൻ ഖല്ലോക്ഷരി ഗാർഗി ആകാശ ഇത്യക്ഷര സന്നിപക്ഷ. ബൃഹദാരണ്യത്തിൽ ഗാർഗിയോട് ഉപദേശിക്കുമ്പോൾ യാജ്ഞവൽക്യം പറയുന്നു എന്താണ്? അതാണ് പരമാകാശം എന്ന് വെച്ചാൽ ഈ ആകാശമല്ല, ഇതൊരാകാശമാണ്, ഭൂതാകാശം. പക്ഷേ ഇതിനപ്പുറം അവ്യാകൃത ആകാശം ഭൂതാകാശത്തിനും കാരണമായിരിക്കുന്നതാണ്. ആകാശം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിന് ആധാരം എന്നാണ്. ഈ ആകാശം ഭൂതാകാശവും നിലനിൽക്കുന്നുണ്ട്, അതിന്റെ ഉണ്മയുണ്ട്. ഇവിടെ സത്ത നമ്മൾ അനുഭവിക്കുന്നു. ആകാശം ഇവിടെ ഉണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾ കാണുന്നു എന്നെല്ലാം പറയും. അതിന്റെ നിലനിൽപ്പിനൊരാധാരം വേണം. എന്താണ് അത്? അവ്യാകൃത ആകാശം. ഈ ആകാശത്തേക്കാൾ സൂക്ഷ്മവും ഈ ആകാശത്തിന് കാരണമായിരിക്കുന്നതും. കാരണം ആകാശത്തിന് കാരണമായിരിക്കുന്നുവെങ്കിൽ അത് ആകാശത്തേക്കാൾ സൂക്ഷ്മമായിരിക്കും, ആകാശത്തേക്കാൾ വ്യാപകവുമായിരിക്കും. കാരണം എപ്പോഴും കാര്യത്തേക്കാൾ സൂക്ഷ്മവും കാര്യത്തേക്കാൾ വ്യാപകവുമായിരിക്കും. ആകാശത്തെ ബ്രഹ്മത്തെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ബൃഹദാരണ്യത്തിലും പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അവ്യാകൃത ആകാശം അതിനെ എടുക്കുക. ഗുഹായാം വ്യോമിനീതി വാ സമാന അധികരണ്യാ അവ്യാകൃത ആകാശമേവ ഗുഹ. ഇനി സപ്തമി സമാനാധികരണമായി സ്വീകരിക്കുന്നു. നൂറുമ്പോൾ രണ്ട് പദങ്ങളിൽ നിന്ന് രണ്ട് വ്യത്യസ്ത അർത്ഥം കിട്ടത്തില്ല, ഒരർത്ഥമേ കിട്ടും. സമാനഭുക്തിയുള്ള പദങ്ങളെ പരസ്പരം അന്വയിക്കുമ്പോൾ ആ സമാന വിഭക്തികളെ അഭേദമായിട്ട് വിഭക്തി എടുത്തെടുത്തു കഴിഞ്ഞാൽ ഒരർത്ഥം കിട്ടും. അല്ലെങ്കിൽ വിധികരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഭിന്ന അർത്ഥം കിട്ടും. ഇതൊക്കെ യുക്തി സാഹചര്യവും ഭാഷാ നിയമങ്ങളും അനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ സ്വീകരിക്കും. അതുകൊണ്ട് ഗുഹായാം വ്യോമിനി രണ്ട് സപ്തമിയാണല്ലോ, അഭേദമായി എടുക്കുക. സമാന സമാനാധികരണ്യാണ്. സമാനാധികരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സമാന വിഭക്തി എന്ന് പറയും. ആ രണ്ട് പദങ്ങളിൽ നിന്നാൽ ആ രണ്ട് പദങ്ങൾക്ക് സമാനാധികരണ്യുണ്ടെന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അവ്യാകൃത ആകാശമേവ ഗുഹ. ഇവിടെ ഗുഹ എന്ന് പറയുന്ന അവ്യാകൃത ആകാശം തന്നെ. തത്രാവി നിഗൂഢ സർവേ പദാർത്ഥ തിഷുകാരേഷു കാരണത്വ സൂക്ഷ്മതരത്വ. ആ പരമാകാശത്തിൽ മായാതത്വത്തിൽ നിഗൂഢ സർവേ പദാർത്ഥ. ജീവന്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ ജീവൻ ഉപാധിയായിരിക്കുന്ന ഈ ബുദ്ധിയിൽ സർവപദാർത്ഥവും നിഗൂഢമായിരിക്കുന്നു. എന്തുകൊണ്ട്? സർവപദാർത്ഥങ്ങളും ജ്ഞാതാവ് ജ്ഞാനം ജയം മൂന്നായി പിരിയുന്നു. മൂന്നിൽ ജഗത്ത് അന്തർഭവിച്ചു. അതുകൊണ്ട് പറയുന്നു ബുദ്ധിക്കകത്ത് സർവവും സ്ഥിതി ചെയ്യുന്നു. അല്ലാതെ മേശയുടെ പുറത്ത് പുസ്തകം ഇരിക്കുന്നു എന്ന് പറയുന്ന പോലെ പറയുകയല്ല. അതുപോലെ ബുദ്ധിയിൽ സർവപദാർത്ഥങ്ങൾ ഇരിക്കുന്നു എന്നല്ല, മാത്രമായ ജ്ഞാനപദാർത്ഥങ്ങൾ ബുദ്ധിയിൽ വെളിപ്പെടുന്നു. അതുകൊണ്ട് ബുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. മുസാന പറയാറുണ്ട് ആ പുസ്തകം പ്രകാശത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുസ്തകത്തിന്റെ ആധാരം പ്രകാശമൊന്നുമല്ല, പുസ്തകം ഇരിക്കുന്ന മേശപ്പുറത്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് പുസ്തകം? ഇപ്പൊ ഇരുട്ടിലുള്ള പ്രകാശത്തിലാണ്. പ്രകാശത്തിനൊരു സ്വഭാവം ഉണ്ടെന്നാണ്? അത് പുസ്തകത്തെ ഉൾക്കൊള്ളുന്നു, അതിലൂടെ പുസ്തകം വെളിപ്പെടുന്നു. അതുപോലെ പദാർത്ഥങ്ങളെ മൂന്നായി തിരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം എന്ന് മൂന്നായി തിരിച്ചു കഴിഞ്ഞാൽ ഈ മൂന്നും പ്രകാശിക്കുന്നതിനും അതാണ് ബുദ്ധി. അതുകൊണ്ട് സർവേ പദാർത്ഥ, സർവ പദാർത്ഥങ്ങളും ബുദ്ധിയിൽ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ തത്രാവി ഈ മായാതത്വത്തിൽ സ്ഥിതി ചെയ്യുന്നു. എങ്ങനെ തൃശുകാലേഷു, മൂന്ന് കാലത്തിലും, കാലത്തോടുകൂടി, ദേശത്തോടുകൂടി, എന്തുകൊണ്ട് കാരണത്തോ അതാണ് സർവസൃഷ്ടിക്കും കാരണമായിരിക്കുന്നത്. ഈശ്വരൻ സൃഷ്ടികർത്താവ്, ഈശ്വരന്റെ ഉപാധി സൃഷ്ടിക്കുള്ള ഉപാദാനമായി. സൂക്ഷ്മതരുത്വച്ച, ആകാശത്തിനും അത് സൃഷ്ടിക്കുന്നു. അരൂപിയായിരിക്കുന്ന, സൂക്ഷ്മമായിരിക്കുന്ന ആകാശം എവിടെ നിന്നാണ് പ്രകടമാകുന്നത്? അതിന് സൂക്ഷ്മമായിരിക്കുന്നു. അതുകൊണ്ട് ഒരു സൂക്ഷ്മതരമാണ്. ആകാശവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആകാശത്തേക്കാൾ അത് സൂക്ഷ്മമാണ്. തസ്മിൻ അന്തർനിഹിതം ബ്രഹ്മ, അവിടെ നിഹിതമായിരിക്കുന്നു ബ്രഹ്മം, ഒളിഞ്ഞിരിക്കുന്നു, പ്രാകൃത ബുദ്ധികൾക്ക് വെളിപ്പെടാതിരിക്കുന്നു. രണ്ടു തരത്തിലും വ്യാഖ്യാനിച്ചിട്ട്, രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം. അതായത് വ്യാഖ്യാനത്തിനൊരു നിയമമുണ്ട്. എന്താണോ ഓരാചാര്യന്മാർ സ്വീകരിക്കുന്നത്, അവർ സ്വീകരിച്ചിരിക്കുന്ന തത്വത്തിന് വിരോധം വരാൻ പാടില്ല. പക്ഷെ ആ തത്വത്തിന് അനുകൂലിക്കുന്ന തരത്തിൽ പലതരത്തിലും വ്യാഖ്യാനിക്കാം. ഒരു തരത്തിലേ വ്യാഖ്യാനിക്കാവുന്നില്ല. ഭാഷയുടെ സ്വഭാവമാണ്, അത് പല അർത്ഥത്തിനും വഴങ്ങുന്നതാണ്. ശബ്ദത്തിനും നാനാർത്ഥമുണ്ട്, വാക്യങ്ങൾക്കും നാനാർത്ഥം വരും. ഇന്നതാണ് ഇതിന്റെ അർത്ഥമെന്ന് വാശി പിടിക്കാൻ കഴിയില്ല. പക്ഷെ സ്വയം സ്വീകരിച്ചിരിക്കുന്ന തത്വത്തിന് വിരോധമായി വരാനും പാടില്ല. അപ്പൊ തത്വത്തിന് വിരോധമല്ലാത്ത രീതിയിൽ തന്നെ വ്യാഖ്യാനിച്ചു. ഇങ്ങനെയുമാകാം. അത്തരം വ്യാഖ്യാനങ്ങളെ ഏകദേശീയ വ്യാഖ്യാനങ്ങൾ, സിദ്ധാന്തത്തിന്റെ ഓരോ ഭാഗങ്ങളെ പരാമർശിക്കുന്നു, സിദ്ധാന്തത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല. ഇങ്ങനെയെല്ലാം വ്യാഖ്യാനിക്കുന്നതിന് ദോഷമുണ്ട്. അതുകൊണ്ട് പറയുന്നു, ഹാർദമേവത് പരമം വ്യോമേതി ന്യായം, വിജ്ഞാന അംഗത്വേന ഉപാസന അംഗത്വേന വ്യോമനോ വിവക്ഷിതത്വ. ഹൃദയാകാശത്തെ തന്നെ ഇവിടെ സ്വീകരിക്കുക, പരമം വ്യോമ എന്ന്. ആകാശം പുറമേ ഉണ്ട്, അതല്ല, ഹൃദയാകാശമുണ്ട്, അതിനെ തന്നെ പരമമായ വ്യോമ എന്നിടത്തോളൂ. എന്തുകൊണ്ട് വിജ്ഞാന അംഗത്വേന ഉപാസന അംഗത്വേന വ്യോമനോ വിവക്ഷിതത്വ. സർവത്ര ആത്മാവിന്റെ ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും ഹൃദയം, ഹൃദയത്തിലാണത്. എന്തിനു വേണ്ടി ഉപാസിക്കുന്നതിന് വേണ്ടി, അത് ഉപാസനയുടെ ഭാഗമാണ്. ഒരു ആലംബനം വേണം അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന. ഏകാഗ്രമായി ചിന്തിക്കാൻ ആലംബനമില്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് ഹൃദയത്തെ, അത് മായാതത്വമാണ്, അവ്യാകൃതമാണ് എന്ന് പറഞ്ഞാൽ ശരിയാകും. കാരണം മായാതത്വം അവ്യാകൃതം എന്ന് പറയുന്നത് പരോക്ഷമായിരിക്കുന്നു, ഈശ്വരൻ പരോക്ഷമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വരന്റെ ഉപാധിയും പരോക്ഷമാണ്, ജീവനത് പ്രത്യക്ഷമാണ്. മായാതത്വം അവ്യാകൃതം, എന്താണ് നാമരൂപങ്ങളൊന്നും പ്രകടമാകാത്ത ഒരവസ്ഥ. അതെന്താണത്? ജീവന് വെളിപ്പെടുന്ന ഒരു കാര്യമല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ വരുന്ന ദോഷം, ഇതിനെ പരോക്ഷമായി ബോധിപ്പിക്കുന്നു. ഈ ഉപാധിയും സ്ഥിതി ചെയ്യുന്നു, മായാതത്വമാകുന്ന ഉപാധിയും സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ആ മായാതത്വമാകുന്ന ഉപാധി പരോക്ഷമായി, അത് സ്ഥിതി ചെയ്യുന്ന തത്വം പരോക്ഷമാണ്. ഇവിടെ ശ്രുതി ബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്, അപരോക്ഷമായിട്ടാണ്. അപരോക്ഷമായി ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മശബ്ദം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ബ്രഹ്മമെന്ന് മതി. ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്തുവരും? പരോക്ഷത. വലുതായത്, മഹത്തായത്, ബൃഹത്തായത്, വ്യാപകമായത് എന്ന് പറഞ്ഞാൽ അത് പരോക്ഷമാണ്. അന്യമായ എന്തോ ഒന്നിനെ കുറിച്ച് പറയുന്നു, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ വയ്യാത്ത ഒന്നിനെ കുറിച്ച്. അപരോക്ഷത അങ്ങനെയല്ല. അപരോക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ് സർവത്ര ആത്മശബ്ദം ഉപയോഗിക്കുന്നത്. അത് താൻ തന്നെ, തന്റെ സ്വരൂപം തന്നെ, നീ തന്നെ, അപ്പൊ താൻ തനിക്ക് ഒരിക്കലും പരോക്ഷമായിരിക്കത്തില്ല. വാസ്തവത്തിൽ തനിക്ക് അപരോക്ഷമായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താൻ മറ്റീ പ്രപഞ്ചത്തിനൊന്നും തന്നെ തനിക്ക് അപരോക്ഷമല്ല. ശബ്ദസ്പർശരൂപ രസഗന്ധരൂപത്തിൽ പ്രത്യക്ഷമായിരിക്കുന്ന സർവ്വതും പരോക്ഷമാണ്. എന്തുകൊണ്ട്? ഈ ശബ്ദാദി വിഷയങ്ങളെ ഇന്ദ്രിയങ്ങൾക്ക് പൂർണ്ണമായി ബോധിപ്പിക്കുന്നതിന് കഴിയില്ല. ഭാഗികമായി ഗ്രഹിക്കും. ഭാഗികമായി ഗ്രഹിച്ചാൽ അത് പരോക്ഷമാണ്, അത് അപരോക്ഷമുണ്ട്. നാമരൂപങ്ങളെന്നും അതിന്റെ പൂർണ്ണതയിൽ ഗ്രഹിക്കാൻ ജീവനെ ഗ്രഹിപ്പിക്കാനുള്ള ശേഷി ഇന്ദ്രിയങ്ങൾക്കില്ല. ഒന്നിനെ ഒരു വസ്തുവിനെ നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഒരു വസ്തുവിനെ ഭാഗികമായി അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് പരോക്ഷം. ഇന്ദ്രിയങ്ങളുടെ സൃഷ്ടി ആ തരത്തിലാണ്. അത് മഹത്താണ്, ബൃഹത്താണ്, ഇനി പ്രത്യക്ഷമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ശരി, അതെല്ലാം പരോക്ഷം തന്നെയാണ്. പക്ഷേ ആത്മാ എന്ന് പറയുമ്പോഴോ, ബുദ്ധി, ആത്മാ, മനസ്സ് അവിടെ പ്രകാശിക്കുന്നത്, അപ്പൊ തന്റെ ബുദ്ധിയിലൂടെ പ്രകാശിക്കുന്നത്, അത് അപരോക്ഷമാണ്. അതിനെ അപരോക്ഷം എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട്? ആ പ്രകാശത്തിൽ സംശയമില്ല, അജ്ഞാനമില്ല, ഒന്നുമില്ല. തന്റെ അസ്തിത്വത്തിൽ ആർക്ക് സംശയം വരത്തില്ല. തന്റെ അസ്തിത്വത്തിൽ ആർക്കും അജ്ഞാനമില്ല, അജ്ഞതയില്ല. എന്നുവെച്ചാൽ ഞാനുണ്ടോ ഇല്ലയോ, അങ്ങനൊരു സംശയം വരാറില്ല. ഞാൻ എന്നെ അറിയുന്നില്ല, ഇങ്ങനൊരു അനുഭവം വരാറില്ല. അജ്ഞത, സംശയം ഒന്നുമില്ലാതിരിക്കുന്നു, അതാണ് അപരോക്ഷത എന്ന് പറയുന്നത്. മറ്റടുത്ത് ബാഹ്യമായ ഒരു വസ്തുവിനെ കാണുമ്പോൾ അവിടെ ഇതെന്താണോ സംശയം വരും. അതിന്റെ അറിവിന്റെ അപൂർണത ആ അറിവിനോടൊപ്പം തന്നെയുണ്ട്. അസ്തിത്വത്തിലൊഴികെ അവിടെ സംശയം വരത്തില്ല. വിശേഷം തന്റെ അസ്തിത്വത്തിൽ അത് വരുന്നില്ല. അതുകൊണ്ടത് അപരോക്ഷം. അപ്പോൾ അതിനെ അപരോക്ഷതയെ ബോധിപ്പിക്കുന്നതിനും അതെവിടെ പറയണം? തന്നിൽ പറയണം. താനെന്ന് പറഞ്ഞാൽ എന്താ? താനെന്ന് പറഞ്ഞ് താൻ ഗ്രഹിക്കുന്നത് തന്റെ ബുദ്ധിയാണല്ലാതെ മറ്റൊന്നിനെയാണ്. അവനെയാണ് താനായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, തന്റെ ഉള്ളിലിരിക്കുന്ന ബുദ്ധി, ബോധം, സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ബോധം, അതിനെയാണ് താൻ താനായിട്ട് അറിയുന്നത്. അതിലാർക്കാ സംശയമുള്ളത്? എനിക്ക് ബോധമുണ്ടോ? ആരെങ്കിലും സംശയിക്കാറുണ്ട്? എനിക്ക് ബോധമില്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാറുണ്ടോ ആർക്കും? ഇന്ന് വരെ ആർക്കെങ്കിലും എനിക്ക് ബോധമില്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇവരാർക്കും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അനുഭവം, എനിക്ക് ബോധമില്ല. എനിക്ക് ബോധമില്ല എന്ന് ഒരു അനുഭവം ഉണ്ടായാൽ അവിടെ ബോധം തന്നെ. അപ്പൊ എന്താണ്? അവിടെ തന്നെ അജ്ഞാന സംശയങ്ങളില്ല, അതുകൊണ്ടത് പ്രകാശിക്കുന്നു, അപരോക്ഷമായി പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഇതിനെ എവിടെ ബോധിപ്പിക്കണം? തന്നിൽ ബോധിപ്പിക്കണം, തന്റെ മനസ്സിൽ, തന്റെ ബുദ്ധിയിൽ ബോധിപ്പിക്കണം. അതാണ് ഹാർദമേവത് പരമം വ്യോമം. ഇത് ന്യായം, അതാണ് യുക്തിക്ക് നിരക്കുന്ന കാര്യം. മറ്റു തരത്തിൽ അവ്യാകൃതം, മായാതത്വം എന്നെല്ലാം പറഞ്ഞ് വ്യാഖ്യാനിക്കാമെങ്കിലും ഇവിടെ യുക്തമായി ഇതിനെ മനസ്സിലാക്കുന്നതിനും ഇതിനെ ഉപാസിക്കുന്നതിനും എല്ലാം സഹായിക്കത്തക്ക രീതിയിൽ വ്യോമശബ്ദം കൊണ്ട് ഹൃദയാകാശത്ത് തന്നെ എടുക്കണം. അവിടെ ബ്രഹ്മ വേദ എന്ന് പറഞ്ഞാൽ അവിടെ ബ്രഹ്മം പ്രകാശിക്കുന്നു, വിജാനാദി അപരോക്ഷമായി പ്രകാശിക്കുന്നു എന്ന് ബോധിപ്പിക്കുമ്പോൾ തന്റെ സ്വരൂപത്തെക്കുറിച്ച് യാതൊരു സംശയവും കൂടാതെ, അജ്ഞാനം കൂടാതെ ബോധിക്കാൻ കഴിയും, അപരോക്ഷമായി ബോധിക്കാൻ കഴിയും. അതുകൊണ്ട് സർവത്ര ബ്രഹ്മത്തെ ബോധിപ്പിക്കുമ്പോൾ ആത്മശബ്ദം ഉപയോഗിക്കുന്നു. ആത്മാ ബ്രഹ്മ, ബ്രഹ്മം അപരോക്ഷമാണ് എന്നാണ്. മറ്റൊന്നിനെയും ആത്മാ എന്ന് പറയാൻ പറ്റത്തില്ല. അപരോക്ഷമായി ഒന്നിനെ പറയാൻ പറ്റും ആത്മാവ്. അതുകൊണ്ട് ഹൃദയം എന്നുള്ള അർത്ഥം കൊടുക്കുക. അവിടെ അത് അപരോക്ഷമായി പ്രകാശിക്കുന്നു. അതിന് വിശേഷിച്ച് അപരോക്ഷമാക്കേണ്ട കാര്യമില്ല. വിശേഷിച്ചതിനെ അപരോക്ഷമായി സാക്ഷാത്കരിക്കേണ്ട കാര്യമില്ല. സ്വയം അതാണ്, അപരോക്ഷമായി പ്രകാശിക്കുന്നതാണ്. അതിനാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആത്മാവാണ് എന്ന് വ്യക്തമാക്കുന്നു. അതിനുവേണ്ടി ഹൃദയാവകാശം എന്നുള്ള അർത്ഥം തന്നെ സ്വീകരിക്കണം എന്നാണ്. ഇത് തന്നെ ചാന്ദ്രികത്തിലും പറയുന്നു. യോവൈസ ബഹൃദ്ധ പുരുഷ ആകാശോ യോവൈസ അന്ധ പുരുഷ ആകാശോ യോയം അന്തർഹൃദയ ആകാശ ബഹൃദ്ധ പുരുഷ. ഈ പുരുഷന്റെ പുറത്തുള്ള ആകാശം യഹ സ ആകാശ, ഏതൊരാകാശമാണോ പുരുഷാത് ബഹൃദ്ധ, ഈ പുരുഷന് പുറമെയുള്ള ആകാശം. യോ അന്ധ പുരുഷ, പുരുഷന്റെ ഉള്ളിലുള്ള ആകാശം. യോ അയം അന്തർഹൃദയ ആകാശ, ഇനി ഈ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആകാശം. അങ്ങനെ ഓരോരാകാശം തന്നെ ശരീരത്തിന് പുറത്ത്, ഈ ശരീരത്തിൽ, ശരീരത്തിന്റെ ഉള്ളിലുള്ള ഹൃദയത്തിൽ. ഇത് ശ്രുത്യന്തരാ പ്രസിദ്ധം ഹാർദസ്യ വ്യോമന പരമത്വം. ഇത് മറ്റ് ശ്രുതിയിലും ചർച്ച ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാക്കാം. ഇവിടെ പരമവ്യോമം, പരമാകാശം. എന്തുകൊണ്ടാണത് പരമാകാശമായിരിക്കുന്നത്? അവിടെ ഈ പുരുഷൻ വെളിപ്പെടുന്നു, അപരോക്ഷമായി പ്രകാശിക്കുന്നു. നമ്മൾ പരമം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠവും മഹത്വമായിരിക്കുന്നതാണ്. പരമ ഈശ്വരൻ, പരമേശ്വരൻ, സർവത്തിന് ഈശ്വരനായിരിക്കുന്നവൻ. സർവത്തിന് ഈശ്വരനായിരിക്കുന്നവൻ ചക്രവർത്തിയുണ്ട്, പക്ഷെ ചക്രവർത്തി പരമ ഈശ്വരനിൽ എന്തുകൊണ്ട്? ആ ചക്രവർത്തിക്കും ഈശ്വരനായിരിക്കുന്നവൻ, സർവ ഐശ്വര്യങ്ങളോടും കൂടിയിരിക്കുന്നവൻ. വാ ഏറ്റവും ശ്രേഷ്ഠമായതിനെ പരമശബ്ദം പ്രയോഗിക്കുന്നു. ഇവിടെ ഹൃദയ ആകാശത്തിന് ആ പരമശബ്ദം പ്രയോഗിച്ചു, അത് ഏറ്റവും ശ്രേഷ്ഠം. എന്തുകൊണ്ട്? അവിടെയാണ് ഈ അപരോക്ഷത പ്രകാശിക്കുന്നത്, അതുകൊണ്ടാണ് ശ്രേഷ്ഠമായിരിക്കുന്നത്. തസ്മിൻ ഹാർദേ വ്യോമനിയ ബുദ്ധി ഗുഹ തസ്യം നിഹിതം ബ്രഹ്മ തദ്വൃത്തിയ വിവിക്തതയ ഉപലബ്ധ്യതേക്ക് തസ്മിൻ ഹാർദേ വ്യോമി. ആ ഹൃദയാകാശത്തിൽ യാ ബുദ്ധി ഗുഹ, അവിടുത്തെ ആ ഗുഹ ബുദ്ധി ആ ബുദ്ധിക്ക് സ്ഥിതി ചെയ്യാൻ ഒരു ആധാരം വേണം. അങ്ങനെ ഹൃദയാകാശം, ആകാശത്തിൽ എങ്ങനെ ബുദ്ധി സ്ഥിതി ചെയ്യുന്നു? ആകാശത്തിലാണ് പഞ്ചഭൂതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ആകാശത്തിലാണ് ഈ സ്ഥൂലമായ പൃഥ്വിയാദി ഗ്രഹങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അതേ ആകാശത്തിൽ അണിബുദ്ധി സ്ഥിതി ചെയ്യുന്നത്. വ്യോമിനി ഹാർദേ വ്യോമിനിയ ബുദ്ധി തസ്യാം നിഹിതം ബ്രഹ്മ, അതിൽ സ്ഥിതി ചെയ്തിരിക്കുന്നു, നിഹിതമായിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഒളിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ അത് പരോക്ഷമായിരിക്കുന്നു എന്നല്ല. അതുകൊണ്ട് അതിനകത്ത് ഒളിഞ്ഞിരിക്കുമ്പോഴും അത് അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു, അപരോക്ഷമായി തന്നെ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ്. സ്വയം വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിനെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. പ്രകാശത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല, അസ്വയം പ്രകാശിക്കുന്നുണ്ട്. അത് എന്നാൽ തദ്വൃത്തിയ വിയുക്തതയ ഉപലഭ്യത, ആ ബുദ്ധിവൃത്തികളിലൂടെ അഹമഹം എന്നുള്ള വൃത്തി, അതാണ് ബുദ്ധിവൃത്തി, ഒരു വൃത്തി. അതുപോലെ അനന്തമായ വൃത്തികൾ, വൃത്തികളുടെ പ്രവാഹം ആ ബുദ്ധി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരു വൃത്തിയാണ് അഹം വൃത്തി. നാനാവൃത്തികൾ, എല്ലാ വൃത്തികളെയും ചേർത്ത് പറയാം ഇതം വൃത്തി. വൃത്തിയ അഹമാകാരത്തിലും ഇതമാകാരത്തിലും എന്ന് പറയും. ഒന്ന് തന്നെ രണ്ടായിട്ട് പിരിയുന്നു. ഒരു നദയും രണ്ട് ശിഖരങ്ങളും ഉണ്ടാകുന്ന പോലെ ആ ബുദ്ധിവൃത്തി രണ്ടായി പിരിയുന്നതാണ്, അഹംവൃത്തിയും ഇദംവൃത്തിയും രണ്ട് രൂപത്തിൽ. തദ്വൃത്തിയ ഈ രണ്ട് വൃത്തികളിലൂടെയും എന്താണ് വിവിക്തതയ വ്യക്തമായി, വ്യക്തമായി എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളിൽ നിന്നും വേറിട്ട്, നാമരൂപങ്ങളായിട്ടില്ല, നാമരൂപങ്ങളിൽ നിന്നും വേറിട്ട് ഉപലഭ്യതേ സ്പഷ്ടമാണ്. ഇപ്പോഴും ജ്ഞാനത്തെ വിഷയങ്ങളിൽ നിന്നും വേർതിരിച്ച് ഗ്രഹിക്കുന്നുണ്ട്. ഇത് ജ്ഞാനം, ഇതറിവ്, ഇതറിവിന്റെ വിഷയം, ഇത് ജ്ഞാതാവ്, അങ്ങനെ വേർതിരിച്ചറിയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒന്നിനെ അറിയുക എന്ന് പറഞ്ഞാൽ അറിവ് അവിടെ പ്രകാശിക്കുന്നുണ്ട്, അല്ലാതെ ഒന്നിനെ അറിയാൻ കഴിയും. അറിവിന്റെ ആ പ്രകാശം അതാണ് വൃത്തി, നാനാരൂപത്തിൽ അത് പ്രകാശിക്കുന്നു. അതിനെ രണ്ടായി സംക്ഷേപിക്കുന്നതാണ് അഹംവൃത്തിയും ഇതംവൃത്തിയും. ജ്ഞാനത്തിന്റെ അഹമാകാരം ഇതമാകാരം ഒന്ന് തന്നെ രണ്ടായി പിരിയുന്നതാണ്. അതിലൂടെ വിവിക്തത വ്യക്തമായി ഈ അറിവ് പ്രകാശിക്കുന്നു. അപ്പോൾ ആ ബുദ്ധി അതിന് സഹായിക്കുന്നു. ഇങ്ങനെയാണ് കണ്ണാടി പ്രതിബിംബത്തെ ഗ്രഹിക്കുന്നതിന് സഹായിക്കുന്നു. ബിംബത്തെ ഗ്രഹിക്കുന്നതിന് കണ്ണാടിയുടെ ആവശ്യമില്ല, പക്ഷെ പ്രതിബിംബത്തെ ഗ്രഹിക്കുന്നതിന് കണ്ണാടിയുടെ ആവശ്യമില്ല. അപ്പൊ ബുദ്ധിവൃത്തിയിലൂടെ ഇത് പ്രകാശിക്കുന്നതിന് ആ വൃത്തികൾ ആവശ്യമാണ്. വൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സിൽ വേറെ സങ്കല്പങ്ങൾ വരേണ്ട കാര്യമില്ല. വൃത്തി എന്ന് വെച്ചാൽ അതിന്റെ താല്പര്യം ആ രൂപം, ആ ആകാരം എന്നാണ്. അതാണ് വൃത്തിയുടെ അർത്ഥം. അല്ല, നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റ് ഭാവനകൾക്കൊന്നും അതിന്റെ അർത്ഥമായിട്ട് ബന്ധമില്ല. അഹം വൃത്തി എന്ന് വെച്ചാൽ അഹം എന്നുള്ള രൂപം. ബുദ്ധി എന്ന് പറയുന്നത് അഹം എന്നുള്ള രൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. ഇതം വൃത്തി എന്ന് പറഞ്ഞാൽ ആ ബുദ്ധി എന്ന് പറയുന്നത് ഇതം എന്നുള്ള ഒരു രൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. അത് അനുഭവത്തിൽ വരുന്നത് അങ്ങനെ ശബ്ദം എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ. അഹം എന്ന് പറയുന്നത് എന്താണ്? കേവല ശബ്ദമാണ്. ശബ്ദമില്ലാതെ അവിടെ മറ്റൊന്നും. ഇതെന്ന് പറയുന്നത് അതൊരു ശബ്ദമാണ്. അപ്പൊ ശബ്ദമെന്ന ഉപാധിയിലൂടെ ബുദ്ധി ഒരു വിശേഷാകാരത്തെ പ്രാപിക്കുന്നു, രൂപത്തെ പ്രാപിക്കുന്നു. അതാണ് അഹംവൃത്തി ഇതംവൃത്തി എന്ന് പറയുന്നത്. രണ്ടും ഒന്നിന്റെ രണ്ട് പിരിവാണ്. ബുദ്ധിയുടെ പിരിവ്, ബുദ്ധി അങ്ങനെ രണ്ടായിത്തിരിഞ്ഞ് രണ്ട് രൂപത്തെ, രണ്ടാകാരത്തെ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വൃത്തിയെ അറിവ് എന്ന് പറയുന്നത്. അഹംവൃത്തി അഹം എന്നുള്ള അറിവ്, ബോധം, ഇതം വൃത്തി ഇതം എന്നുള്ള അറിവ്, ബോധം എന്നെല്ലാം പറയാം. ഒന്ന് തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുന്നുണ്ടാണ്. അവിടെ വിവിക്തതയ വ്യക്തമായി. എന്താണ് ഇതിന്റെ വ്യക്തത എന്ന് പറയുന്നത്? അതാണ് അപരോക്ഷത എന്ന് പറയുന്നത്. അപരോക്ഷമായി പ്രകാശിക്കുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും ഇതിനൊഴികെ മറ്റൊന്നിനും അപരോക്ഷറിയും. ഈ ബുദ്ധിവൃത്തി ഒഴികെ മറ്റൊന്നിനില്ല. എന്തുകൊണ്ട് ബുദ്ധിവൃത്തിയിൽ അപരോക്ഷത വരുന്നു? കാരണം ആ ബുദ്ധിവൃത്തിയിലൂടെ ജ്ഞാനം പ്രകാശിക്കുകയാണ്. ആ ജ്ഞാനം തന്നെ ബുദ്ധിവൃത്തിയുടെ രൂപത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ അപരോക്ഷമായി പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ അർത്ഥം ഹൃദയാകാശം ഒന്നു തന്നെ എടുക്കണം. അവ്യാകൃതമെന്നോ മായാതത്വമെന്നോ ഒക്കെ പൂർവാചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പക്ഷെ അത് സ്വീകരിച്ചാൽ പോരാ. എന്നാൽ മാത്രമേ ആ ബ്രഹ്മം അതാണ് തന്റെ അപരോക്ഷത എന്ന് തെളിയിക്കാൻ പറ്റും, ബോധിക്കാൻ പറ്റും. അന്യഥ വിശിഷ്ട ദേശ കാല സംബന്ധോ അസ്തി ബ്രഹ്മണ സർവഗതത്വ വിശേഷത്വ. ഈ രീതിയിലല്ലാതെ അന്യഥ ഈ അപരോക്ഷത ഇതല്ലാതെ മറ്റൊരു തരത്തിലും വിശിഷ്ട ദേശകാല സംബന്ധോ അസ്തി ബ്രഹ്മണ. ഈ ബ്രഹ്മത്തിന് അതിന്റെ ഈ പ്രകാശത്തിലൂടെ ഈ അപരോക്ഷതയിലൂടെ അല്ലാതെ മറ്റൊരു ദേശകാല സംബന്ധങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് സർവഗതത്വ സർവ വ്യാപകമാണ് നിർവിശേഷം, അതിൽ പ്രത്യേകിച്ചൊരു വിശേഷത പറയാനുമില്ല. വലുതെന്നോ ചെറുതെന്നോ ഒന്നും പറയാൻ വയ്യ. അപ്പൊ അതിനെക്കുറിച്ച് പരമാവധി പറയാമെന്നുള്ള എന്താണ് അതിന്റെ ഈ ഉപലബ്ധി, ഈ അപരോക്ഷത, ജ്ഞാനത്തിന്റെ അപരോക്ഷത, ബോധത്തിന്റെ സ്വയം നിലനിൽപ്പ് ഉണ്മ. അതല്ലാതെ ഇതിനെ സംബന്ധിച്ച് വേറൊന്നും പറയാൻ നിവൃത്തിയില്ല. അത് ഇന്നതുപോലെ ഇരിക്കും, അത് ഇന്നതിനോട് ബന്ധപ്പെട്ടതാണ് എന്നൊന്നും പറയാൻ വയ്യ. എന്നൊന്നും പറഞ്ഞാൽ അതിൽ ആപരോക്ഷത സിദ്ധിക്കത്തില്ല. മായ എന്ന് പറഞ്ഞാലും ഇല്ല, മായ എന്ന് പറഞ്ഞാൽ എന്തോ പിടികിട്ടാത്തതൊന്നും അങ്ങനെ പിടിക്കും. തന്റെ ഹൃദയത്തിലൂടെ വെളിപ്പെടുന്നത് എന്നതിനെ വെളിപ്പെടുത്തിയാലേ പറ്റൂ, വേറെ വഴിയില്ലെന്നാണ്. കാരണം ഒന്നിനോടും ബന്ധമില്ലാതിരിക്കുന്നതാണ് അത്. പ്രാപഞ്ചികമായ സൃഷ്ടിയിൽ വന്ന ഒന്നിനോടും ബന്ധമില്ല. അതിന്റെ ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന ദേശകാലങ്ങളോടും ബന്ധമുണ്ട്. നമുക്ക് അങ്ങനെ പറയാൻ വയ്യ. എന്താണ് ഇന്ന കാലത്തിൽ ബ്രഹ്മം, ഇന്ന ദേശത്തിൽ ബ്രഹ്മം, അങ്ങനെ പറയാൻ വയ്യ. കാലത്തിനവിടെ യാതൊരു സ്ഥാനവുമില്ല. ഭൂതകാലത്തിൽ അതിന് സാക്ഷാത്കരിക്കുന്നു, ഭാവി കാലത്തിൽ അതിന് സാക്ഷാത്കരിക്കുന്നു. റിസൾട്ട് പറയും എന്താണ്? അത് വർത്തമാനകാലത്ത് അതിന്റെ സാക്ഷാത്കാരം. അങ്ങനെ പറയാൻ വയ്യ. എന്തുകൊണ്ട്? അതിന് വിശിഷ്ട ദേശകാല സംബന്ധമില്ല. വിശിഷ്ട ദേശകാലം എന്ന് പറയുന്നത് ഭൂതം, വർത്തമാനം, ഭാവി, ഇതാണ് വിശിഷ്ടകാലം. ഈ കാലവുമായിട്ട് അതിന് സംബന്ധമില്ല. ഒരാൾ പറയേണ്ടതാ, ഞാൻ ഈ കാലത്തിൽ, ഏത് കാലം? വർത്തമാനകാലത്തിൽ ഞാൻ അതിനെ സാക്ഷാത്കരിക്കുന്നു. സിദ്ധാസംബന്ധം. കാലസംബന്ധമില്ലാത്തതൊന്നിനെങ്ങനെ ഒരു കാലത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയും? കാലാതീതമായി പ്രകാശിക്കുന്നതിനെങ്ങനെ കാലത്തോട് ബന്ധപ്പെടുത്താൻ പറ്റും? അങ്ങനെ അതിന് കാലസംബന്ധമില്ല. അങ്ങനെ പറയാൻ വയ്യ. നമ്മൾ പറയുന്ന എന്താണോ, ആ എന്റെ ഗുരു ഇതിനെ പണ്ട് സാക്ഷാത്കരിച്ചിട്ടുണ്ട്, ഞാൻ ഇനി ഇതിനെ ഭാവിയിൽ സാക്ഷാത്കരിക്കും, അല്ല ഇനി ഒരു പടിയുടെ കടന്നു പറയില്ല, ഞാൻ ഇതിനെ ഇപ്പോ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, സാക്ഷാത്കാരമുള്ളവനാണ്. ഇതെല്ലാം എന്താണോ ഈ തത്വത്തെക്കുറിച്ച് കാലസംബന്ധം ഉണ്ടാക്കുകയാണ്, ആരോപിക്കുകയാണ്. ഇതൊന്നും പരമാർത്ഥമല്ല. സാക്ഷാത്കാരത്തിന് കാലവുമായി ബന്ധമില്ല. അതുപോലെ തന്നെ പറയുന്നു ദേശസംബന്ധം. ഞാൻ ഹിമാലയത്തിൽ ഇത് സാക്ഷാത്കരിച്ചിട്ടാണ് കേരളത്തിലേക്ക് വന്നത്. അങ്ങനെ കാലസംബന്ധം അതിനില്ല. പ്രത്യേകിച്ചൊരു ദേശവുമായിട്ട് അതിന് ബന്ധമില്ല. വിശിഷ്ട ദേശകാല സംബന്ധങ്ങളൊന്നും. എന്തുകൊണ്ട്? നിർവിശേഷമാണോ? സർവവ്യാപകമാണോ? അതുകൊണ്ടത് അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എവിടെ? സ്വഹൃദയത്തിൽ. അതുകൊണ്ട് വ്യോമിനി ആകാശം എന്നുള്ളതുകൊണ്ട് ആകാശത്തിന് പല അർത്ഥവും പറയാം, പക്ഷെ ഇവിടെ ഹൃദയം എന്നുള്ള അർത്ഥത്തെ തന്നെ സ്വീകരിക്കണം എന്ന് പറയുന്നു. സവേകം ബ്രഹ്മവിജാനൻ കിമിത്യാഹ. ആ സാക്ഷാത്കാരത്തെ കുറിച്ച് പറഞ്ഞു. അത് തന്റെ തന്നിൽ തന്നെ അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അപരോക്ഷ പ്രകാശം അത് തന്നെയാണ് അതിന്റെ സാക്ഷാത്കാരം. സവേകം ബ്രഹ്മവിജാനൻ. ശരി, ഇങ്ങനെയൊക്കെ അതിനെ കുറിച്ച് മനസ്സിലാക്കി. എന്താ ഇതുകൊണ്ട് കാര്യം? വിശേഷിച്ച് എന്താ പ്രയോജനം? കിമിത്യാഹ, എന്താണ് അതിന്റെ പ്രയോജനം എന്ന് പറയുന്നു.